അധ്യായം 85. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സന്തോഷിക്കുന്നു. ലൂക്കോസ് 15:1-10. അവലോകനം. നഷ്ടപ്പെട്ട ആടിനെക്കുറിച്ചും നാണയത്തെക്കുറിച്ചുമുള്ള ദൃഷ്ടാന്തം. സ്വർഗത്തിലെ ദൂതന്മാർ സന്തോഷിക്കുന്നു. ശുശ്രൂഷയ്ക്കിടയിൽ പല പ്രാവശ്യം യേശു താഴ്മയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. ദൈവത്തെ താഴ്മയോടെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീപുരുഷന്മാരെ കണ്ടെത്താൻ യേശുവിന് അതിയായ താൽപ്പര്യമുണ്ട്. സാധ്യതയനുസരിച്ച് അവരിൽ പലരും അപ്പോഴും അറിയപ്പെടുന്ന പാപികളാണ്. ഈ ആളുകൾ യേശുവിലേക്കും യേശുവിന്റെ സന്ദേശത്തിലേക്കും ആകർഷിക്കപ്പെടുന്നത് പരീശന്മാരും ശാസ്ത്രിമാരും നിരീക്ഷിക്കുന്നു. പക്ഷേ അവരുടെ വീക്ഷണത്തിൽ ഇവർ വിലകെട്ടവരാണ്. അതുകൊണ്ടവർ ഇങ്ങനെ പരാതിപ്പെടുന്നു: ഈ മനുഷ്യൻ പാപികളെ സ്വാഗതം ചെയ്യുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നല്ലോ. ലൂക്കോസ് 15:2. മറ്റുള്ളവരെക്കാൾ തങ്ങൾ ശ്രേഷ്ഠരാണെന്നാണ് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും വിചാരം. സാധാരണക്കാരെ അവർ തങ്ങളുടെ കാലിനടിയിലെ അഴുക്കുപോലെയാണ് കണക്കാക്കുന്നത്. അവരോടുള്ള അവജ്ഞ കാണിക്കുന്നതിന് നേതാക്കന്മാർ അംഹാരെറ്റ്സ് എന്ന എബ്രായ പദപ്രയോഗം ഉപയോഗിക്കുന്നു. നിലത്തെ, ഭൂമിയിലെ ആളുകൾ എന്ന അർത്ഥത്തിലാണ് അവർ അത് ഉപയോഗിക്കുന്നത്. യേശു പക്ഷേ എല്ലാവരോടും ദയയോടെയും സഹാനുഭൂതിയോടെയും മാന്യമായിട്ടാണ് ഇടപെടുന്നത്. അതുകൊണ്ടുതന്നെ പാപികളായി അറിയപ്പെടുന്ന ചിലർ ഉൾപ്പെടെ താഴേക്കിടയിലുള്ള അനേകർ യേശുവിനെ ശ്രദ്ധിക്കാൻ ആകാംക്ഷയുള്ളവരാണ്. എന്നാൽ ഇങ്ങനെയുള്ളവരെ സഹായിക്കുന്നതിന്റെ പേരിൽ തനിക്ക് നേരിടുന്ന വിമർശനത്തെക്കുറിച്ച് യേശുവിനെന്തു തോന്നുന്നു? യേശു അതെങ്ങനെ കൈകാര്യം ചെയ്യും? യേശു പറയുന്ന ഹൃദയസ്പർശിയായ മറ്റൊരു ദൃഷ്ടാന്തം അതിനുള്ള ഉത്തരം തരുന്നു. മുമ്പ് കഫർണഹൂമിൽ വെച്ച് പറഞ്ഞതുപോലുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഇതും. പരീശന്മാർ നീതിമാന്മാരും ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതരും ആണെന്ന രീതിയിലാണ് യേശു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. താഴേക്കിടയിലുള്ളവരെക്കുറിച്ചാകട്ടെ വഴിതെറ്റിപ്പോയവരും ആരും നോക്കാനില്ലാത്തവരുമാണെന്ന രീതിയിലും സംസാരിക്കുന്നു. യേശു പറയുന്നു: നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്ന് വിചാരിക്കുക. അവയിൽ ഒന്നിനെ കാണാതെ പോയാൽ അയാൾ 99 വിജനഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയതിനെ കണ്ടെത്തുന്നതുവരെ തിരഞ്ഞു നടക്കില്ലേ? കണ്ടെത്തുമ്പോൾ അയാൾ അതിനെ എടുത്ത് തോളത്ത് വെച്ച് സന്തോഷത്തോടെ പോരും. വീട്ടിലെത്തുമ്പോൾ അയാൾ സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി അവരോട് പറയും: കാണാതെ പോയ ആടിനെ തിരിച്ചുകിട്ടി, എന്റെ കൂടെ സന്തോഷിക്കൂ. ലൂക്കോസ് 15:4-6. എന്താണ് ഇതിന്റെ അർത്ഥം? യേശു തന്നെ അത് വിശദീകരിക്കുന്നു. അങ്ങനെ തന്നെ മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസ് 15:7. മാനസാന്തരത്തെക്കുറിച്ച് യേശു പറയുന്നത് പരീശന്മാരെ ചിന്തിപ്പിക്കേണ്ടതാണ്. തങ്ങൾ നീതിമാന്മാരാണ്, അതുകൊണ്ട് മാനസാന്തരപ്പെടേണ്ട ഒരാവശ്യവുമില്ല എന്നാണ് അവരുടെ വിചാരം. കുറച്ചുകാലം മുമ്പ് ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ യേശു ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അവരിൽ ചിലർ കുറ്റപ്പെടുത്തിയപ്പോൾ യേശു പറഞ്ഞു: നീതിമാന്മാരെ അല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. മർക്കോസ് 2:15-17. തങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് സ്വയനീതിക്കാരായ പരീശന്മാർ ഇപ്പോഴും ചിന്തിക്കുന്നില്ല. അതുകൊണ്ടുതന്നെ ഇവരുടെ പേരിൽ സ്വർഗത്തിൽ പ്രത്യേകിച്ച് സന്തോഷമുണ്ടാകുന്നില്ല. പാപികൾ ആത്മാർത്ഥമായി അനുതപിക്കുമ്പോൾ സംഭവിക്കുന്നതിന് നേർവിപരീതമാണിത്. വഴിതെറ്റിപ്പോയ പാപികൾ മടങ്ങിവരുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമാണെന്ന വസ്തുത ഒന്നുകൂടി വ്യക്തമാക്കുന്നതിന് വീടിനെ പശ്ചാത്തലമാക്കി യേശു മറ്റൊരു ദൃഷ്ടാന്തം പറയുന്നു. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടെന്നിരിക്കട്ടെ. അവയിൽ ഒന്ന് കാണാതെ പോയാൽ ആ സ്ത്രീ വിളക്ക് കത്തിച്ച് വീടടിച്ചുവാരി അത് കണ്ടുകിട്ടുന്നതുവരെ സൂക്ഷ്മതയോടെ തിരിയില്ലേ? അത് കണ്ടുകിട്ടുമ്പോൾ ആ സ്ത്രീ കൂട്ടുകാരികളെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി ഇങ്ങനെ പറയും: കാണാതെ പോയ ദ്രഹ്മ കിട്ടി, എന്റെ കൂടെ സന്തോഷിക്കൂ. ലൂക്കോസ് 15:8-9. കാണാതെ പോയ ആടിനെക്കുറിച്ചുള്ള ദൃഷ്ടാന്തം പറഞ്ഞിട്ട് നൽകിയ വിശദീകരണത്തോട് സമാനമായ ഒരു വിശദീകരണമാണ് യേശു ഇവിടെയും പറയുന്നത്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരും അതുപോലെ തന്നെ സന്തോഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസ് 15:10. പാപികൾ തിരിച്ചുവരുന്ന കാര്യത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർക്ക് എത്രയധികം താൽപ്പര്യമുണ്ടെന്ന് കണ്ടോ? അത് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. കാരണം മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സ്വർഗരാജ്യത്തിൽ ഇടം നേടുന്ന പാപികൾക്ക് സ്വർഗത്തിലെ ദൂതന്മാരെക്കാൾ ഉന്നതമായൊരു സ്ഥാനമുണ്ടായിരിക്കും. എങ്കിലും ദൂതന്മാർക്ക് അസൂയയൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഒരു പാപി പൂർണമായി മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചുവരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കാണണം? പുനരവലോകന ചോദ്യങ്ങൾ. പാപികളെന്നറിയപ്പെട്ടിരുന്നവരുമായി യേശു അടുത്തിടപഴകുന്നത് എന്തുകൊണ്ട്? സാധാരണക്കാരെയും യേശു അവരുമായി ഇടപെടുന്നതിനെയും പരീശന്മാർ എങ്ങനെ വീക്ഷിക്കുന്നു? രണ്ട് ദൃഷ്ടാന്തങ്ങളിലൂടെ യേശു എന്തു പാഠമാണ് പഠിപ്പിക്കുന്നത്?